അഭിമുഖം. ഹഗ്ഗായിയുടെ ഈ പുസ്തകം
the prophecy of the time when the children of Israel would come back from Babylon.
ബാബിലോണിൽ നിന്നും ബാബിലോണിന്റെ പ്രവാഹത്തിൽ നിന്നും ഇസ്രായേൽ മക്കൾ തിരിച്ചു വന്ന സമയത്ത് ലഭിച്ച ഒരു പ്രവാചക പുസ്തകമാണിത്.
And you know, before they went to Babylon, the temple had been destroyed.
അവർ ബാബിലോണിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ദേവാലയം നശിപ്പിക്കപ്പെട്ടിരുന്നു.
And when they came back,
അവർ മടങ്ങി വന്നപ്പോൾ,
they spent a lot of time building their own houses.
അവർ സ്വന്തം വീടുകൾ പണിയുന്നതിനായി വളരെയധികം സമയം ചെലവാക്കി.
Now there's nothing wrong in that.
അതിൽ തെറ്റൊന്നുമില്ല.
But when they looked at the temple, and that required a lot of effort and a lot of money to build,
എന്നാൽ അവർ നശിച്ചു കിടന്നിരുന്ന ആ ദേവാലയത്തെ നോക്കിയപ്പോൾ അത് പുനരുദ്ധരിക്കുവാൻ അത് പണിയുവാൻ വളരെയധികം സമയവും ചെലവും ഉണ്ട് എന്നറിഞ്ഞു.
It would mean that they would have to sacrifice some of their hard earned money to build that temple.
ആ ദേവാലയം വീണ്ടും പണിയുവാൻ അവർ വളരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച തങ്ങളുടെ പണം ചെലവാക്കേണ്ടി വരും എന്ന് അവരറിഞ്ഞിരുന്നു.
They were not very rich.
അവർ വളരെ സമ്പന്നരല്ലായിരുന്നു.
But more than that, it would also involve a lot of their time.
അതിനേക്കാൾ ഉപരിയായി ഈ ദേവാലയത്തിന്റെ പണി അവരുടെ വളരെയധികം സമയം ചെലവാക്കേണ്ട ഒരു കാര്യവുമായിരുന്നു.
Because as far as the resources are concerned, the king of Persia had offered a lot of money.
അവർക്ക് പേർഷ്യയുടെ രാജാവ് ധാരാളം പണം അവരുടെ കയ്യിൽ ദേവാലയത്തിന് വേണ്ടി കൊടുത്തിരുന്നു.
So it was more a question of time and energy.
അതുകൊണ്ട് പണത്തേക്കാൾ ഉപരി അവരുടെ സമയം അവരുടെ ഊർജം അത് ചെലവാക്കുന്ന കാര്യമായിരുന്നു.
And whenever people ask them about what about building the house of the Lord, they would always say in Haggai 1:2, well, the time hasn't come yet.
ആരെങ്കിലും അവരോട് ദേവാലയം പണിയുന്ന കാര്യത്തെപ്പറ്റി ചോദിച്ചാൽ അവർ ഇങ്ങനെ പറയും, അതിന്റെ സമയം ഇതുവരെ വന്നില്ല. ഞങ്ങൾ അതേക്കുറിച്ച് ഇനിയും പ്രാർത്ഥിക്കണം, ദൈവഹിതം അതേക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് എന്നിങ്ങനെ അവർ മറുപടി പറയുമായിരുന്നു. അത് വിശ്വാസികളുടെ ഇടയിൽ വളരെ സാധാരണയായി കാണപ്പെടുന്ന ഒരു
തന്ത്രമാണ്.
അവർക്ക് ഏതെങ്കിലും കാര്യം ചെയ്യുവാൻ മനസ്സില്ല എങ്കിൽ അവരിങ്ങനെ പറയും, ഞങ്ങൾ അതേക്കുറിച്ച് പ്രാർത്ഥിക്കാനുണ്ട്.
Have you noticed that whenever you receive a gift from somebody, you don't need to pray about it to take it?
നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങൾക്കൊരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ദാനം ഒരു സമ്മാനം തരുമ്പോൾ അത് വാങ്ങുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ കൊടുക്കുന്നതിനെ കുറിച്ച് ആരെങ്കിലും നിങ്ങളെ ഉത്സാഹിപ്പിച്ചാൽ അതേക്കുറിച്ച് വളരെയധികം പ്രാർത്ഥിക്കേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ട്. അത് വലിയൊരു വഞ്ചനയാണ്. ഈ ആൾക്കാരും നമ്മെ പോലെ തന്നെ ഉള്ളവരായിരുന്നു.
Many years had gone by and they came back to Jerusalem. They hadn't built a house, that God's house.
ജെറുസലേമിൽ മടങ്ങി വന്നിട്ട് വളരെയധികം വർഷങ്ങളായി വായ ശേഷവും അവർ ആ ദേവാലയം പണിത് തീർത്തില്ല.
സോ ഫൈനലി ഗോഡ് സെൻസ് ടു പ്രോഫറ്റ്.
അവസാനം ദൈവം രണ്ട് പ്രവാചകന്മാരുടെ അവരെ മധ്യത്തിൽ അയച്ചു.
Now this is just a few years, maybe 400-500 years before the coming of Christ.
ഇത് ക്രിസ്തുവിന്റെ വരവിന് ഏകദേശം 400-500 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ്.
We know that Haggai and Zechariah are almost the last books of the Old Testament.
നമുക്കറിയാം പഴയ നിയമത്തിലെ ഏറ്റവും അവസാനമായി വരുന്ന ഒന്നോ രണ്ടോ പുസ്തകങ്ങളാണ് ഹഗ്ഗായിയും സക്കറിയായുടെ പുസ്തകവും.
And they were almost the last prophet, the last before Malachi.
മലാക്കിക്ക് മുമ്പായി പഴയ നിയമ കാലഘട്ടത്തിൽ ഉണ്ടായ ഏറ്റവും അവസാനത്തെ രണ്ട് പ്രവാചകന്മാരായിരുന്നു ഹഗ്ഗായിയും സക്കറിയാവും.
God was preparing the way for the new covenant.
ദൈവം പുതിയ ഉടമ്പടിക്ക് വേണ്ടി വഴി ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു.
There is something unique about these two prophets.
ഈ രണ്ട് പ്രവാചകന്മാരെ കുറിച്ച് വളരെ വളരെ യുണീക്ക് ആയിട്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു.
Which was a preparation for the new covenant.
അത് പുതിയ ഉടമ്പടിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരുക്കത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്.
No, if you read the entire Old Testament history, you never read of two prophets working together.
പഴയ ഉടമ്പടി ആ കാലഘട്ടം മുഴുവൻ നാം നോക്കിയാൽ രണ്ട് പ്രവാചകന്മാർ ഒന്നിച്ച് ഒരുമിച്ച് ശുശ്രൂഷ ചെയ്ത ഒരു കാര്യം മറ്റൊരിടത്തും നമ്മൾ കാണുന്നില്ല.
That was not possible under the old covenant because they didn't have the Holy Spirit.
അവർക്ക് അങ്ങനെയുള്ള ഒരു കാര്യം രണ്ടുപേർ ഒരുമിച്ച് ഒരേ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ കാര്യം പഴയ ഉടമ്പടിയുടെ കീഴിൽ സാധ്യമല്ലായിരുന്നു. കാരണം അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടിട്ടില്ലായിരുന്നു.
You know, even Jesus couldn't get 12 of his disciples to work together. They were all competing who is the greatest.
യേശുവിനെ പോലും തന്റെ 12 അപ്പോസ്തലന്മാരെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാക്കി എടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവര് പലപ്പോഴും ആരാണ് വലിയവൻ എന്ന് തർക്കിച്ചു കൊണ്ടിരുന്നവരാണ്.
That's why Jesus had to say, after I go, I will send the Holy Spirit, and then you will do something greater than I have done.
അതുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്, ഞാൻ പോയതിനു ശേഷം ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും, അപ്പോൾ നിങ്ങൾ ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 12 വാക്യത്തിൽ ആണ് യേശു ഇങ്ങനെ പറഞ്ഞത്.
I say 99% of believers don't have any understanding what that verse means.
എന്നാൽ ഞാൻ പറയട്ടെ, 99% വിശ്വാസികൾക്കും ഈ വാക്യം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല.
Many people when they hear that we are going to do a greater work than what Jesus did.
പലപ്പോഴും നാം പലരും യേശുവിനേക്കാളും വലിയ പ്രവർത്തികൾ നാം ചെയ്യും എന്ന് കേൾക്കുമ്പോൾ
many people think of greater miracles, physical miracles.
നാം പലപ്പോഴും ചിന്തിക്കാറുള്ളത് കൂടുതൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ്.
Jesus raised a man who had been buried for 3 days.
യേശു 3 ദിവസം കല്ലറയിലായിരുന്ന ഒരുവനെ ഉയർപ്പിച്ചു.
ഇൻ ദ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ 2000 years, nobody has ever done that.
2000 വർഷമായുള്ള ഈ ക്രിസ്തീയ ചരിത്രത്തിൽ അങ്ങനെയൊരു സംഭവം മറ്റാരും ചെയ്തതായി നാം കേട്ടിട്ടില്ല.
Even the apostles, I mean, they raised people from the dead who had been dead for a few minutes or a few hours.
അപ്പോസ്തലന്മാർ പോലും ഒരുപക്ഷെ കുറെ നിമിഷങ്ങൾ അല്ലെങ്കിൽ കുറെ മണിക്കൂറുകൾ മരിച്ച ശേഷം ആയിട്ടുള്ള ആൾക്കാരെ ഉയർപ്പിച്ചിട്ടുണ്ട്.
ഇൻ ദ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി നോബഡി ഹാസ് എവർ റേസ്ഡ് ഗോൺ ടു എ ഗ്രേവ് ആൻഡ് റേസ്ഡ് എ മാൻ ഹു വാസ് ബറീഡ് എ ഫ്യൂ ഡേയ്സ് അഗോ.
ക്രിസ്ത്യാനിയുടെ ചരിത്രത്തിൽ ഇന്നേവരെ യേശുവല്ലാതെ മറ്റാരും കല്ലറയിൽ ചെന്ന് പല ദിവസങ്ങളായി കല്ലറയിലായിരുന്ന ഒരുവനെ ജീവനിലേക്ക് മടക്കി
വരുത്തിയിട്ടില്ല.
അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് യേശു ഇവിടെ പ്രതിപാദിച്ചതെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ആരും യേശുവിനേക്കാളും വലിയ പ്രവൃത്തി ഇതുവരെ ചെയ്തിട്ടില്ല. അവർ യേശു ചെയ്ത പ്രവൃത്തി പോലും ഇതുവരെ ചെയ്തിട്ടില്ല.
So then you know John 14:12 says that every believer can do what he did.
എന്നാൽ യോഹന്നാൻ 14:12 പറയുന്നത് എല്ലാ വിശ്വാസികളും യേശുവിന്റെ ശിഷ്യന്മാർക്കും അവനേക്കാളും വലിയ പ്രവൃത്തി ചെയ്യാൻ സാധിക്കും. അവൻ ചെയ്തതിനേക്കാളും വലിയ പ്രവൃത്തി ചെയ്യുവാൻ സാധിക്കുമെന്നാണ്.
We need to understand that.
നാം ഇക്കാര്യം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്.
The works that Jesus did were not just miracles.
യേശു ചെയ്ത പ്രവൃത്തികൾ അത്ഭുതങ്ങൾ മാത്രം ആയിരുന്നില്ല.
That is only 10% of his life, the last 3 years.
അവന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ആ 3 വർഷകാലയളവിൽ, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ 10% ഭാഗം മാത്രമായിരുന്നു.
What did he do for 90% of his life?
അവന്റെ ജീവിതത്തിന്റെ 90% അവൻ എന്താണ് ചെയ്തത്?
People say they were the silent years.
ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, അത് മൗനമായിട്ട് ഉള്ള വർഷങ്ങളാണ്.
Nobody knows what he did.
അവൻ എന്താണ് ചെയ്തതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ.
I know what he did.
എന്നാൽ എനിക്കറിയാം അവൻ എന്താണ് ആ വർഷങ്ങളിൽ ചെയ്തത് എന്ന്.
You want to know?
നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടോ?
We have understanding in the church which many people don't have.
നമുക്ക് സഭയിലെ മറ്റു പലർക്കും ദൈവം നൽകാത്ത വിധത്തിലുള്ള അറിവ് ഈ കാര്യങ്ങളെ
പറ്റിയാണ്. We have seen one great truth.
എന്തുകൊണ്ടെന്നാൽ നാം ഒരു വലിയ സത്യം കണ്ടെത്തിയിരിക്കുന്നു.
I don't know whether all of you have seen it.
എന്നാൽ നാം എല്ലാവരും അത് കണ്ടെത്തിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
When I saw that truth 33 years ago, it changed my life.
എന്നാൽ 33 വർഷങ്ങൾക്ക് മുൻപ് ആ സത്യം ഞാൻ കണ്ടെത്തിയപ്പോൾ എന്റെ ജീവിതത്തെ അത് മാറ്റിമറിച്ചു.
That's one of the truths I understood after I was baptized in the Holy Spirit.
ഞാൻ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ശേഷം കണ്ടെത്തിയ ഒരു സത്യമായിരുന്നു അത്.
You know, I had read the Bible for 16 years before that.
ഞാൻ അതിനു മുമ്പ് 16 വർഷങ്ങളായി ബൈബിൾ വായിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്.
But when God filled me with the Holy Spirit.
എന്നാൽ ദൈവം എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചപ്പോൾ,
afresh 16 years after I was born again.
ഞാൻ വീണ്ടും ജനനത്തിന് ശേഷം 16 വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ,
Lord, if this is really a genuine baptism in the Holy Spirit, then the New Testament will become a new book for me.
ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, ഇതൊരു യഥാർത്ഥമായ പരിശുദ്ധാത്മ സ്നാനമാണെങ്കിൽ ഈ പുതിയ നിയമം എനിക്ക് പുതിയതായ ഒരു പുസ്തകം പോലെയായി.
Because now I've got the author living inside.
എന്തെന്നാൽ എനിക്ക് ഇതിന്റെ ഗ്രന്ഥകർത്താവ് ഇത് എഴുതിയ ആൾ എന്റെ ഉള്ളിൽ അവന്റെ നിറവിൽ വസിക്കുന്നു.
And he will teach me things which I could not understand with my own understanding for 16 years.
16 വർഷമായി എന്റെ സ്വന്തം ബുദ്ധി കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ അവൻ എനിക്ക് പഠിപ്പിച്ചു തരും.
One of the greatest truths he revealed to me was that Jesus came to earth as a man just like me.
അവൻ എന്നെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സത്യങ്ങളിലൊന്ന് ഇതായിരുന്നു, യേശു ഭൂമിയിൽ വന്നപ്പോൾ എന്നെ പോലെ തന്നെയുള്ള ഒരു മനുഷ്യനായിട്ടാണ് വന്നത്.
He was tempted in every single point just like me.
അവൻ എന്നെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും പരീക്ഷിക്കപ്പെട്ടവനാണ്.
And he overcame only through the power of the Holy Spirit and not with his power as God.
അവൻ ഈ പരീക്ഷണങ്ങളെല്ലാം ജയിച്ചത് ദൈവം എന്നുള്ള നിലയിൽ അവന്റെ ശക്തി ഉപയോഗിച്ചല്ല, ദൈവത്തിന്റെ കൃപ അവന് ലഭിച്ചതുകൊണ്ടാണ്.
You have heard this for 25 years. I preached it in Kottayam.
ഞാൻ 25 വർഷമായി കോട്ടയത്തും ഇതേ കാര്യങ്ങൾ തന്നെ പ്രസംഗിക്കുന്നുണ്ട്.
To get revelation on it, very difficult.
എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ചൊരു വെളിപാട് നിങ്ങൾക്ക് ലഭിക്കുക, അത് കൂടുതൽ പ്രയാസകരമായ
കാര്യം.
പൗലോസ് തിമോത്തിയോസിനോട് പൗലോസിന്റെ ജീവിതത്തിന്റെ അന്ത്യഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു,
2
തിമോത്തിയോസ് 2:9 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, അവൻ ഇങ്ങനെ പറഞ്ഞു, തിമോത്തിയോസെ ഞാൻ പറയുന്നതിനെ കുറിച്ച് നീ
ചിന്തിക്കുക,
അപ്പോൾ കർത്താവ് നിനക്ക് കാര്യങ്ങൾ തെളിയിച്ചു തരും.
Timothy, you've been my co-worker 25 years, but I can't give you understanding.
Timothyose, നീ 25 വർഷമായി എന്റെ സഹപ്രവർത്തകനാണ്, എന്നാൽ ഉൾക്കാഴ്ച നിനക്ക് തരുവാൻ എനിക്ക് സാധ്യമല്ല.
The Lord can give you understanding.
കർത്താവിന് മാത്രമേ നിനക്ക് ഇക്കാര്യത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യം ഉൾക്കാഴ്ച നൽകുവാൻ സാധിക്കൂ.
What was Paul particularly talking about?
എന്ത് കാര്യത്തെക്കുറിച്ചായിരുന്നു പൗലോസ് ഇവിടെ തിമോത്തിയോസിനോട് പ്രതിപാദിച്ചത്?
2 Timothy 2:7.
2 Timothy 2:7.
Think about what I say.
ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക.
And the Lord will give you understanding.
കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ.
And here's what I want to say.
ഇതാണ് എനിക്ക് പറയുവാനുള്ളത്.
Jesus.
യേശു.
Came of the seed of David.
ദാവീദിന്റെ സന്തതിയായി അവൻ ജനിച്ചു.
Of the seed of David.
ദാവീദിന്റെ വിത്തായി സന്തതിയായി അവൻ വന്നു.
He was a man like us.
അവൻ നമ്മെപ്പോലെ ഒരു മനുഷ്യനായി വന്നു.
That's my gospel, he said.
അതാണ് എന്റെ സുവിശേഷം.
And because I preach it,
അത് ഞാൻ പ്രസംഗിക്കുന്നതുകൊണ്ട്,
Verse 9,
9 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു,
suffer a lot of hardship.
ഞാൻ വളരെയധികം കഷ്ടതകൾ സഹിക്കേണ്ടി വരുന്നു.
I found that myself.
അത് ഞാനും എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ഇത് ഞാൻ പ്രസംഗിക്കാതിരുന്നാൽ ക്രിസ്തീയ ലോകത്തിൽ എനിക്ക് ഇത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ലായിരുന്നു.
But it changed Paul's life.
എന്നാൽ ഈ സത്യം പൗലോസിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു.
Paul told Timothy, I can't explain it to you. Think about it. The Lord will give you understanding.
പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു, എനിക്ക് ഇക്കാര്യം നിനക്ക് വിശദീകരിച്ചു തരാൻ സാധ്യമല്ല, നീ ഇതേക്കുറിച്ച് ചിന്തിക്കുക, കർത്താവ് നിനക്ക് ഇക്കാര്യത്തിൽ വ്യക്തത നൽകും.
So what did Jesus do in 30 years?
അതുകൊണ്ട് യേശു ആദ്യത്തെ 30 വർഷം എന്താണ് പ്രവർത്തിച്ചത്?
He was tempted for 30 years.
അവൻ നമ്മെപ്പോലെ 30 വർഷം പരീക്ഷിക്കപ്പെട്ടവനാണ്.
And he overcame for 30 years.
അവൻ ആ 30 വർഷവും ആ പരീക്ഷയിൽ വിജയിച്ചവനാണ്.
And he said,
അവൻ പറഞ്ഞു,
the works that I do, you will do also.
അവൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും.
It's not preaching like him because he preached only for 3 years.
അവനെ പോലെ പ്രസംഗിക്കുന്ന കാര്യമല്ല, കാരണം അവൻ 3 വർഷം മാത്രമാണ് പ്രസംഗിച്ചത്.
It's not miracles because he did that only for 3 years.
അത് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന കാര്യവുമല്ല, അത് 3 വർഷം മാത്രമാണ്.
Something he did for 33 years.
എന്നാൽ 33 വർഷവും അവൻ ചെയ്ത കാര്യം.
He overcame temptation.
അവൻ 33 വർഷവും പരീക്ഷയെ ജയിച്ചവനാണ്.
He walked in a way pleasing the Father.
അവൻ പിതാവിന് പ്രസാദകരമായ വഴിയിൽ നടന്നവനാണ്.
As a man.
ഒരു മനുഷ്യനെന്ന
നിലയിൽ. With all my weaknesses.
എന്നെ പോലെ സകല
ബലഹീനതകളും,
എന്നെ പോലെ പരീക്ഷിക്കപ്പെട്ടപ്പോൾ, ശക്തിയാൽ മാത്രം അവൻ ജയിച്ചു.
You know, when I understood this truth,
ഞാൻ ഈ സത്യം മനസ്സിലാക്കിയപ്പോൾ,
2 things happened in my life.
രണ്ട് കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു.
ഒന്ന്, I could never again make an excuse for any sin in my life.
ഒന്നാമതായി, എന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പാപത്തെക്കുറിച്ച് ഒരു ഒഴിവ് കഴിവ് പറയുവാൻ എനിക്കൊരിക്കലും സാധ്യമല്ലാതായി.
I would never again say, oh, I'm human, I have to get angry once in a while.
പിന്നീട് ഒരിക്കലും ഞാൻ ഇങ്ങനെ പറയുമായിരുന്നില്ല, ഓ ഞാൻ വെറുമൊരു സാധാരണ മനുഷ്യനാണ്, വല്ലപ്പോഴുമൊക്കെ കോപിക്കാതെ ഇരിക്കാൻ എനിക്ക് എങ്ങനെ സാധിക്കും.
I have to shout with my wife once in a while.
വല്ലപ്പോഴുമെങ്കിലും എന്റെ ഭാര്യയോട് കോപിച്ച് സംസാരിക്കാതെ ഇരിക്കാൻ എങ്ങനെ സാധിക്കും.
You can say that. It shows you have not seen that Jesus came in the flesh.
നിങ്ങൾ അങ്ങനെ പറയുന്നുവെങ്കിൽ നിങ്ങൾ യേശു നിന്റേതുപോലെ തന്നെയുള്ള ഒരു ജഡത്തിൽ വന്നു എന്ന കാര്യത്തെക്കുറിച്ച്
വെളിപാടുകൾ
ദൈവം തന്നെ, കർത്താവ് തന്നെ നിനക്കിത് തെളിയിച്ചു
തരേണ്ട.
നീ ഇങ്ങനെ പറയുന്നു, ഞാനൊരു യുവാവായ മനുഷ്യനാണ്, ഞാൻ എങ്ങനെ കണ്ണുകളുടെ മോഹത്തെ എങ്ങനെ ഞാൻ ജയിക്കും.
How did Jesus overcome when he was 20?
20 വയസ്സുള്ളപ്പോൾ യേശു എങ്ങനെയാണ് ജയിച്ചത് എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ?
ഓ, he was God.
ഓ, അവൻ ദൈവമായിരുന്നു.
You haven't yet seen that he came in our flesh.
അത് കാണിക്കുന്നത് നീ സത്യം വേണ്ടവണ്ണം ഗ്രഹിച്ചിട്ടില്ല.
In 100 years you'll never get victory.
നീ 100 വർഷമുണ്ടെങ്കിലും നിനക്ക് ഇക്കാര്യത്തിൽ ജയം ഉണ്ടാവില്ല.
In 20 years when you are 80 years old you'll be lusting after women.
20 വയസ്സല്ല, 18 വയസ്സുള്ളപ്പോൾ
20 80
ഇത് 80 വയസ്സ് നിനക്കുണ്ടെങ്കിൽ പോലും നീ സ്ത്രീയെ നോക്കി മോഹിക്കുന്നവനായിരിക്കും.
Victory over sin doesn't come by getting older.
പാപത്തിന്മേലുള്ള ജയം പ്രായത്തിന്റെ കൂടുതൽ കൊണ്ട് തന്നെ ഉണ്ടാകുന്നതല്ല.
It comes by seeing that Jesus was like us.
അത് ഉണ്ടാകുന്നത് യേശു നമ്മെ പോലെ തന്നെ പരീക്ഷിച്ചു
കാണുമ്പോഴാണ്.
അപ്പോൾ എനിക്ക് ഞാൻ നിരുത്സാഹിയായിരിക്കാൻ എനിക്ക് ഒരു ഒഴിവഴികളുമില്ല.
Depressed like Elijah.
നിരാശപ്പെട്ട് ഏലിയാവിനെ പോലെ നിരാശപ്പെട്ടിരിക്കാൻ എനിക്ക് യാതൊരു ഒഴിവുമില്ല.
Committing adultery like David.
ദാവീദിനെ പോലെ വ്യഭിചാരം ചെയ്യുന്നവനായിരിക്കാൻ എനിക്കൊരിക്കലും ഒരു ഒഴിവ്
കഴിഞ്ഞില്ല.
പത്രോസിനെ പോലെ പെന്തിക്കോസ് ദിനത്തിന് മുമ്പ് കർത്താവിനെ തള്ളിപ്പറയുന്നവനായിരിക്കാൻ ഇനി എനിക്കൊരു ഒഴിവ് കഴിവുമില്ല.
നോ മോർ എക്സ്ക്യൂസ് ഓഫ് ഫീലിംഗ് സോറി ഫോർ മൈസെൽഫ് ഇഫ് എവരിബഡി ലീവ്സ് മീ.
എല്ലാവരും എന്നെ വിട്ടുപോയാലും അതേക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുവാൻ എനിക്കൊരു ഒഴിവ് കഴിവുമില്ല.
Because Jesus told his disciples, you will all leave me, but I'm quite happy. I'm not alone. My Father is with me.
യേശു പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എന്നെ വിട്ടുപോകും, എന്നാലും ഞാൻ ദുഃഖിക്കുകയില്ല, കാരണം എന്റെ പിതാവ് എന്നോടൊപ്പമുണ്ട്.
The baptism in the Holy Spirit is not enough.
പരിശുദ്ധാത്മാവിലുള്ള സ്നാനം അതുകൊണ്ട് മാത്രം മതിയാവുകയില്ല.
The baptism in the Holy Spirit must lead to being led by the Spirit.
പരിശുദ്ധാത്മ സ്നാനം നമ്മെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ആ
ജീവിതാവസ്ഥയിലേക്ക്.
അവൻ നമ്മെ യേശുവിന്റെ മഹത്വം കാണുന്നതിലേക്ക്. അപ്പോൾ മാത്രമാണ് യേശു ചെയ്ത പ്രവൃത്തികൾ നമുക്ക്
അവൻ
അപ്പോൾ നമുക്ക് യേശു
സംസാരിപ്പാൻ
അവൻ ചിന്തിച്ചതുപോലെ ചിന്തിപ്പാൻ നമുക്ക് സാധിക്കും.
You'll be able to sleep peacefully at night without your sleep disturbance like Jesus slept at night.
യേശു രാത്രി സമാധാനമായി ഉറങ്ങിയതുപോലെ സമാധാനമായി രാത്രി ഉറങ്ങുവാനപ്പോൾ നമുക്ക്
സാധിക്കും.
പിതാവായ ദൈവത്തെ യേശു സേവിച്ചതുപോലെ സേവിപ്പാനപ്പോൾ നമുക്ക്
സാധിക്കും.
നാം ലോകത്തിൽ ഒരിടത്തും ചുറ്റി സഞ്ചരിച്ചില്ല എങ്കിലും
ജീസസ് ട്രാവൽഡ് ഇൻ ഏരിയ വിച്ച് ഈസ് സ്മോളർ ദാൻ കേരള.
യേശു നടന്ന് പ്രവർത്തിച്ച ആ സ്ഥലം കേരളത്തെക്കാളും വളരെ ചെറിയൊരു ഭൂപ്രദേശം.
Jesus traveled in a very small area, much smaller than Kerala.
കേരളത്തെക്കാളും വളരെ ചെറിയ ഒരു ഭൂപ്രദേശത്താണ് യേശു പ്രവർത്തിച്ചത്
എന്നറിയാമോ?
അവന്റെ ജീവിതകാലം മുഴുവനും അവൻ ലോകം ചുറ്റി നടന്ന ഒരു
സഞ്ചാരിയായിരുന്നില്ല.
എന്നാൽ തന്റെ ജീവിതത്തിന്റെ അവസാനം അവന് പറയുവാൻ കഴിഞ്ഞു, പിതാവെ നീ എനിക്ക് തന്ന പ്രവർത്തികൾ തികയ്ക്കുവാൻ.
You may be a sister who never goes outside Kerala. You can finish the work God gave you to do.
നീ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഒരിക്കലും വെളിയിൽ പോകാത്ത ഒരു സഹോദരിയായിരിക്കാം എങ്കിലും ദൈവം നിന്നെ ഏൽപ്പിച്ച
പ്രവർത്തികൾ
നിന്റെ ജീവിതം മുഴുവനും മാറും നീ യേശു നിന്നെ പോലെ വന്നവനാണ് എന്ന് കാണുമ്പോൾ.
That is the meaning of the works that I did you shall do also if you believe in me.
അതാണ് നീ എന്നിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ ചെയ്ത പ്രവൃത്തികൾ നീയും ചെയ്യും എന്ന് പറയുന്നതിന്റെ കാര്യം.
Then he said,
എന്നിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞു,
you will do greater works than me, John 14:12.
യോഹന്നാൻ 14:12 ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നെ ഞാൻ ചെയ്തതിലും വലിയ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യും.
What is that which Jesus could never do?
അതെന്താണ് യേശുവിന് ഒരിക്കലും ചെയ്യാൻ സാധിക്കാത്ത ആ പ്രവൃത്തി എന്താണ്?
മേക്ക് ടു പീപ്പിൾ വൺ സോ ദ ദേ കൻ വർക്ക് ടുഗദർ വിതൗട്ട് കോമ്പറ്റീഷൻ.
രണ്ടുപേരെ യഥാർത്ഥമായും ഒന്നാക്കുക, അവർ പരസ്പരം മത്സരം കൂടാതെ അവരൊരുമിച്ച് പ്രവർത്തിക്കുന്ന നിലയിലേക്ക് അവരെ കൊണ്ടുവരും.
That was impossible in the Old Testament.
അത് പഴയ ഉടമ്പടിയുടെ കാലത്ത് ഒരിക്കലും സാധ്യമല്ലാതിരുന്ന ഒരു കാര്യമാണ്.
In the Old Testament history,
പഴയ നിയമ ചരിത്രത്തിൽ,
there were certain prophets who prophesied around the same time.
ചില പ്രവാചകന്മാർ അവർ സമകാലികരായിരുന്നു.
Jeremiah,
ജെറമിയാവ്,
ഹബക്കൂക്കും, probably Obadiah,
ഒരുപക്ഷേ ഒബാദിയാവും,
and certainly Huldah the prophetess,
ഹുൽദാ എന്ന് പറയുന്ന പ്രവാചകിയും,
they were all around the same time.
അവര് ഏകദേശം ഒരേ കാലത്ത് പ്രവചന ശുശ്രൂഷ നിർവഹിച്ചത്.
Why didn't they preach together?
അവരെന്തുകൊണ്ടാണ് ഒന്നിച്ച് തങ്ങളുടെ ശുശ്രൂഷ നിർവഹിക്കാഞ്ഞത്?
Because they would fight with each other.
എന്തുകൊണ്ടെന്നാൽ അവര് അന്യോന്യം ഒരു മത്സരിക്കുന്നവരും.
Just like a lot of believers today when they try to work together.
ഇന്നത്തെ പല വിശ്വാസികളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അവർ മത്സരിക്കുന്നത് പോലെ ഈ പ്രവാചകരും തമ്മിൽ
മത്സരിക്കും.
നിങ്ങളിങ്ങനെ പറയുന്നുവെന്നാണ് ചിന്തിക്കുന്നത്, പഴയ നിയമ പ്രവാചകന്മാര് അന്യോന്യം
മത്സരിക്കുന്നവരാണെന്ന്?
നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അവർ യേശുവിന്റെ ശിഷ്യന്മാരെക്കാളും വലിയവരായിരുന്നുവെന്ന്?
When you don't have the genuine baptism in the Holy Spirit, you will fight with each other.
നിങ്ങൾക്ക് യഥാർത്ഥമായ പരിശുദ്ധാത്മ സ്നാനം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ അന്യോന്യം മത്സരിക്കും.
You are not led by the Spirit.
നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവരല്ല എങ്കിൽ,
you will fight with each other even if you are baptized in the Holy Spirit.
നിങ്ങൾ അന്യോന്യം വഴക്കടിക്കുന്നവരായിരിക്കും നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാണെങ്കിൽ പോലും.
Even Paul and Barnabas were baptized in the Holy Spirit, but they separated.
പൗലോസും ബർണബാസും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിരുന്നു എങ്കിലും അവർ തമ്മിൽ തമ്മിൽ
പ്രവർത്തിക്കാതെ,
കാരണം ആ സമയത്ത് അവർ പരിശുദ്ധാത്മാവിനാൽ
നടത്തപ്പെടുന്നവരാണ്.
അവർ പഴയ നിയമ വിശ്വാസികളെ പോലെ ആണ് അവരെ അപ്പോൾ
പ്രവർത്തിച്ചത്.
രണ്ട് വിശ്വാസികൾ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ സാധ്യമല്ലാതെ ഇരിക്കുമ്പോൾ അവർ പഴയ ഉടമ്പടിയുടെ കീഴിലാണ്.
But Jesus said, you will do a greater work than me because the Holy Spirit's going to come and dwell within people.
എന്നാൽ യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്ന് വസിക്കും, അതിനാൽ ഞാൻ ചെയ്തതിൽ വലിയ പ്രവർത്തികൾ നിങ്ങൾക്ക് ചെയ്യാം.
The problem with the race of Adam,
ആദത്തിന്റെ കുലത്തിനുള്ള മറ്റൊരു,
not only they can't work together,
അവർക്ക് തമ്മിൽ തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് മാത്രമല്ല,
if two people do work together, one wants to be the leader.
രണ്ടുപേർ എപ്പോഴെങ്കിലും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അവരിൽ ഒരാൾക്ക് അതിൽ നേതാവാകണം എന്നുള്ളത്.
I'll work with you if you submit to me and listen to do everything I tell you.
ഞാൻ നിന്റെ കൂടെ പ്രവർത്തിക്കാം, നീ ഞാൻ പറയുന്നത് മാത്രം കേട്ട് എപ്പോഴും എനിക്ക് കീഴടങ്ങിയിരുന്നു.
That is the mark of an Old Testament person.
അത് ഒരു പഴയ നിയമ വിശ്വാസിയുടെ ഒരു തെളിവാണ്.
Lots of pastors like that.
അങ്ങനെയുള്ള അനേകം പാസ്റ്റർമാർ ഇന്നുണ്ട്.
Some of the elder brothers in our churches are like that.
നമ്മുടെ ഇടയിലുള്ള ചില മൂപ്പന്മാരായിട്ടുള്ള സഹോദരന്മാരും അങ്ങനെയുള്ളവരാണ്.
Nobody can work with them unless you obey them 100%.
അവരെ 100% നിങ്ങൾ അനുസരിക്കുന്നില്ല എങ്കിൽ അവരോട് ഒരുമിച്ച് പ്രവർത്തിപ്പാൻ നിങ്ങൾക്ക്
സാധിക്കില്ല. That is an old covenant church even if it's connected with CFC.
അത് CFCയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സഭയാണെങ്കിലും അതൊരു പഴയ നിയമസഭയാണ്.
It is an old covenant church. Know it right now.
അതൊരു പഴയ നിയമസഭയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുക.
In the new covenant church nobody wants to boss over others.
എന്നാൽ പുതിയ ഉടമ്പടിയിലുള്ള സഭയിൽ ആരും ആരുടെ മേലും കർത്തൃത്വം നടത്തുവാൻ
താല്പര്യമില്ല.
നേതാവ് എപ്പോഴും ഒരു ദാസനായി മറ്റുള്ളവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ.
യു ഹാവ് എൻ എൽഡർ ബ്രദർ ലൈക്ക് ദാറ്റ്, യു ആർ എ ബ്ലെസ്ഡ് മാൻ ഓർ വുമൻ.
അങ്ങനെയുള്ള ഒരു മൂപ്പൻ, ഒരു മൂത്ത സഹോദരൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു
വിശ്വാസിയാണ്.
എന്നാൽ നമ്മുടെ സഭകളിൽ പോലും അങ്ങനെയുള്ളവർ വളരെ ചുരുക്കമാണ് എന്ന് ഞാൻ പറയട്ടെ.
Most elders love to be elders.
മിക്കവാറും എല്ലാ മൂപ്പന്മാരും മൂപ്പന്മാരായിരിക്കുന്നതിൽ വളരെ സന്തോഷമുള്ളവരാണ്.
They like to get everybody to obey them.
എല്ലാവരും തങ്ങളെ അനുസരിക്കുന്നതിൽ അവർക്ക് വളരെ താല്പര്യമുണ്ട്.
They don't think of themselves as servants.
അവർ തങ്ങളെ തന്നെ ദാസന്മാരായിട്ടല്ല കരുതുന്നത്.
Because they haven't understood this greater thing that can happen through the coming of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ വരവിനാൽ സംഭവിക്കാവുന്ന ഈ വലിയ കാര്യം എന്താണെന്നുള്ളതിന് മനസ്സ് അറിവില്ല.
When it's like that,
അങ്ങനെ ആയിരിക്കുമ്പോൾ,
how can you build the house of God?
എങ്ങനെയാണ് ദൈവത്തിന്റെ ഭവനം നിങ്ങൾക്ക് പണിയുവാൻ സാധിക്കുക?
That's how it was in the days of Haggai.
ഹഗ്ഗായിയുടെ കാലത്ത് അങ്ങനെയായിരുന്നു.
All these people came back from Babylon to Jerusalem.
അവരെല്ലാവരും ബാബിലോണിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങി വന്നവരാണ്.
Today we also say we have left all these Babylonian churches, we have come to Jerusalem.
നമ്മളിപ്പോൾ പറയാറുണ്ട്, ബാബിലോണിയൻ ആയിട്ടുള്ള മറ്റ് സഭകളിൽ നിന്നും മറ്റ് ഡിനോമിനേഷൻസിൽ നിന്നും നമ്മൾ ജെറുസലേമിലേക്ക് മടങ്ങി വന്നവരാണ്.
But the house of God is not being built.
എന്നാൽ ദൈവത്തിന്റെ ആലയം പണിയപ്പെടാതെ.
The glory of God is not being seen.
ദൈവത്തിന്റെ മഹത്വം നാം ദർശിക്കുന്നില്ല.
So that's why the Lord says consider your ways.
അതുകൊണ്ടാണ് ഇവിടെ പറയുന്ന ദൈവം പറയുന്നത് നിങ്ങളുടെ വഴികളെ നിങ്ങൾ പരിശോധന ചെയ്യുക.
You know, Haggai and Zechariah were the first example in the Old Testament of two prophets who could work together.
പഴയ ഉടമ്പടിയുടെ കാലത്ത് രണ്ട് പ്രവാചകന്മാർ ഒന്നിച്ച് ശുശ്രൂഷ ചെയ്ത ഏക സാഹചര്യം ഹഗ്ഗായിയുടെയും സഖറിയാവിന്റെയും.
Even Moses and Aaron couldn't do that.
മോശയ്ക്കും അഹ്റോനും പോലും അങ്ങനെ ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ സാധിച്ചിരുന്നില്ല.
Because Aaron was not such a godly man.
എന്തുകൊണ്ടെന്നാൽ അഹ്റോൻ അത്ര ദൈവഭക്തനായ ഒരു വ്യക്തിയല്ലായിരുന്നു.
If Moses went away for one month, Aaron would start worshiping idols and lead the people of Israel to worship idols.
മോശ ഒരു മാസം അവരുടെ ഇടയിൽ നിന്ന് മാറിപ്പോയാൽ അഹ്റോൻ വിഗ്രഹാരാധികളാക്കി ആ ജനത്തെ മാറ്റുവാൻ തുനിഞ്ഞേനെ.
That's the condition of many New Testament elders too.
അതാണ് ഇന്ന് പുതിയ ഉടമ്പടിയിലുള്ള പല മൂപ്പന്മാരുടെ.
Paul said to the elders in Ephesus.
എഫീസസിലെ എഫീസിയ മൂപ്പന്മാരോട് പൗലോസ് ഇങ്ങനെ പറഞ്ഞു.
I know what will happen when I go away.
അത് ഞാൻ പോയി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്കറിയാം.
He said that in Acts 20.
അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ അവൻ അങ്ങനെ പറഞ്ഞു.
Standards will go down.
സഭയുടെ നിലവാരം താഴ്ന്നു പോകും.
It'll be just like when Moses went away.
മോശ പർവ്വതത്തിലേക്ക് പോയ സമയത്തെ പോലെ.
You'll all want to be leaders.
നിങ്ങൾ എല്ലാവരും നേതാക്കന്മാരാകുവാനായിട്ട്.
And the wolves will come in.
അപ്പോൾ ചെന്നായി വരും.
Till now no wolf could come in.
ഇപ്പോൾ വരെ ചെന്നായ്ക്കൾക്ക് സഭയ്ക്കുള്ളിൽ വരുവാൻ സാധിച്ചിരുന്നില്ല.
Make sure that everybody in Ephesus was disciples.
നാം പൗലോസ് എല്ലാ എഫീസിയ സഭയിലുള്ള എല്ലാവരും യഥാർത്ഥ ശിഷ്യന്മാരാണ് എന്നുള്ള കാര്യത്തിൽ. എന്നാൽ ഞാനിപ്പോൾ പോവുകയാണ്.
And you fellas, you'll just let every Tom, Dick and Harry come into your church.
നിങ്ങൾ മൂപ്പന്മാർ നിങ്ങൾ എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും സഭയിലേക്ക് കൊണ്ടുവരും.
Unconverted people.
യഥാർത്ഥമായിട്ട് മാനസാന്തരപ്പെട്ടവരെയും യഥാർത്ഥ ശിഷ്യന്മാരല്ലാത്തവരെയും.
And you will glory in the fact that your church is growing in size.
അവരെയും സഭയിലേക്ക് നിങ്ങൾ അനുവദിക്കും. എന്നിട്ട് നിങ്ങളുടെ സഭ വളരെ പെട്ടെന്ന് വലുതാകുന്നു എന്ന കാര്യത്തിൽ നിങ്ങൾ മഹത്വമെടുക്കും.
With 10 sheep and 500 wolves.
10 ആടുകളും 500 ചെന്നായ്ക്കളും ആയിരിക്കും നിങ്ങളുടെ
സഭ. What sort of a church is that?
അതെങ്ങനെയുള്ള ഒരു സഭയാണ്?
It's happening everywhere.
ഇപ്പോൾ എല്ലായിടത്തും അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു.
You need prophets like Haggai and Zechariah.
ഹഗ്ഗായിയെയും സക്കരിയാവിനെയും പോലെയുള്ള പ്രവാചകന്മാരെയും ആവശ്യം.
There's another very wonderful thing we see about this.
മറ്റൊരു അത്ഭുതകരമായ കാര്യം നാം ഇക്കാര്യത്തിൽ കാണുന്നു.
If you read in Zechariah, particularly chapter 2, you read he was a very young man.
നാം സക്കരിയാവിന്റെ രണ്ടാമത്തെ അധ്യായം വായിച്ചു നോക്കിയാൽ അവനൊരു ചെറുപ്പക്കാരനായ യുവാവായ വ്യക്തിയായിരുന്നു എന്നറിയാം.
Maybe he was 25.
ഒരുപക്ഷെ അവന് 25 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
God called some amazing young men in the Old Testament to be his prophets.
ദൈവം പഴയ ഉടമ്പടിയ കാലത്ത് വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെ അത്ഭുതകരമായ നിലയിൽ
പ്രവാചകന്മാരെ.
ഒരുപക്ഷെ 18 വയസ്സുള്ളപ്പോഴാണ് ദൈവം വിളിച്ചത്.
Samuel was probably 7 or 8.
ശാമുവൽ പ്രവാചകൻ, അവനെ ദൈവം വിളിക്കുമ്പോൾ അവൻ ഒരുപക്ഷെ 7-8 വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്.
God called some amazing young men to be his prophets.
അത്ഭുതകരമായ നിലയിൽ ദൈവം ചില ചെറുപ്പക്കാരായ വ്യക്തികളെ തന്റെ പ്രവാചകന്മാരാകുവാൻ വിളിക്കുന്നു.
ഇൻ യുവർ ചർച്ച്,
നിങ്ങളുടെ സഭയിൽ,
യു ഫൈൻഡ് സം യങ് മെൻ കമിങ് അപ്പ് ടു ബി പ്രോഫറ്റ്സ്.
ചില ചെറുപ്പക്കാർ പ്രവാചകന്മാരായി എഴുന്നേൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ?
ഓർ ഡു യു സപ്രസ് ദം?
അതോ നിങ്ങൾ അവരെ സപ്രസ് ചെയ്യുക, അവരെ തളർത്തുവാനാണോ നോക്കുന്നത്?
ബിക്കോസ് ദേ ഹാവ് എ ഗ്രേറ്റർ അനോയിന്റിംഗ് ദാൻ യു ഹാവ്.
കാരണം അവർക്ക് നിങ്ങളെക്കാളും കൂടിയ അളവിലുള്ള ആത്മാവിന്റെ അഭിഷേകം നിങ്ങൾ കാണുന്നു.
55 years old, the glory of God left you 25 years ago.
നിങ്ങൾക്ക് 55 വയസ്സുണ്ട്. 25 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ദൈവത്തിന്റെ തേജസ് നിങ്ങളിൽ നിന്ന് മാറിപ്പോയി.
But you sit there like King Saul upon the throne.
എന്നാൽ സൗൾ രാജാവിനെ പോലെ നിങ്ങൾ ഇപ്പോൾ സിംഹാസനത്തിൽ
ഇരിക്കുക. You can't recognize the anointing upon young David.
ചെറുപ്പക്കാരനായ ദാവീദിന്റെ മേലുള്ള ദൈവത്തിന്റെ അഭിഷേകം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല.
That's happening everywhere.
അത് എല്ലായിടത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു.
That guy was different.
എന്നാൽ ഹഗ്ഗായി വ്യത്യസ്തനായ ഒരു വ്യക്തി.
ഹഗ്ഗായി വാസ് മേബി 65 ഇയേഴ്സ് ഓൾഡ്.
ഹഗ്ഗായി ഒരുപക്ഷെ 65 വയസ്സുള്ള ഒരു വൃദ്ധനായിരുന്നു.
ഹി കുഡ് വർക്ക് വിത്ത് ദിസ് 25-30 ഇയർ ഓൾഡ് യങ് സക്കറിയ.
വെറും 25-30 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ചെറുപ്പക്കാരനായ സക്കറിയാവിനോട് ഒരുമിച്ച്
പ്രാർത്ഥിക്കുന്നു.
അത് മാത്രമല്ല, അതിലും അതിശയകരമായ കാര്യം
ഇതാണ്, സക്കറിയ ടു പ്രൊഫസൈ മോർ ദാൻ ഹിം.
സക്കരിയാവിനെ തന്നെക്കാളും കൂടുതൽ പ്രവചന ശുശ്രൂഷ നിർവഹിക്കുവാൻ അവൻ അനുവദിച്ചു.
ഹഗ്ഗായി റോട്ട് 2 ചാപ്റ്റർ, സക്കരിയാവ് റോട്ട് 14.
ഹഗ്ഗായി വെറും രണ്ടധ്യായം മാത്രം എഴുതിയപ്പോൾ സക്കരിയാവ് 14 അധ്യായങ്ങൾ എഴുതി.
ഐ സേ ലോർഡ് ഗിവ് അസ് ഗോഡ്ലി ഓൾഡർ ബ്രദേഴ്സ് ലൈക്ക് ദാറ്റ് ഇൻ അവർ ചർച്ച്.
ഞാൻ ദൈവത്തോട് പറയാറുണ്ട്, ദൈവമേ ഇങ്ങനെയുള്ള പ്രായമുള്ള മൂപ്പന്മാരെ സഹോദരന്മാരെ ഞങ്ങളുടെ സഭ.
Who can sit back and let another young anointed brother get up and speak 7 times more than he speaks?
അവർ പുറകിലിരുന്ന് തങ്ങളെക്കാളും ആത്മാഭിഷേകമുള്ള ചെറുപ്പക്കാരെ പ്രസംഗിക്കുവാൻ അനുവദിക്കുന്ന സഹോദരന്മാർ.
I don't mean asking a man to speak just because he's young, but because he's anointed.
അവൻ ഒരുവൻ ചെറുപ്പക്കാരനായിരിക്കുന്നതുകൊണ്ട് മാത്രം അവനെ സഭയിൽ സംസാരിക്കുവാൻ അവസരം നൽകണമെന്നല്ല ഞാൻ പറഞ്ഞത്, അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകമുള്ളതുകൊണ്ട്.
Haggai could recognize that.
ഹഗ്ഗായിക്ക് ആ കാര്യത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടായിരുന്നു.
And he could work together.
അവന് സക്കരിയാവിനോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കാൻ
സാധിച്ചു.
അവർ തമ്മിൽ ഒരു മത്സരത്തിന്റെ ആത്മാവില്ലായിരുന്നു.
They demonstrated, this is the way you fellows should work together to build the body of Christ.
അവര് തങ്ങളുടെ ശുശ്രൂഷവരി തെളിയിച്ച കാര്യം ഇങ്ങനെയാണ് നാം ദൈവത്തിന്റെ സഭയെ പണിയേണ്ടത് എന്നുള്ളതാണ്.
Haggai could say, look, I'm 40 years older than Zechariah. Do you see me bossing him?
ഹഗ്ഗായിക്ക് ഇങ്ങനെ പറയുവാൻ സാധിക്കുമായിരുന്നു, നോക്കുക, സക്കരിയാവിനേക്കാൾ ഞാൻ 40 വയസ്സ് പ്രായമുള്ളവനാണ് എങ്കിലും സക്കരിയാവിന്റെ മേൽ അധികാരം നടത്തുന്നവനായി നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ?
യു നോ ഐ ഹാവ് ലേൺഡ് ത്രൂ ദി ഇയേഴ്സ്.
നിങ്ങൾക്കറിയാമോ, പല വർഷങ്ങളായി എന്റെ ജീവിതാനുഭവത്തിൽ ഞാൻ പഠിച്ച ഒരു കാര്യം,
ദാറ്റ് ദി വേ വൺ വേ യു കാൻ റെക്കഗ്നൈസ് എ മാൻ ഓഫ് ഗോഡ് ഈസ് ദി വേ ഹി സ്പീക്സ് ടു പീപ്പിൾ ഹു ആർ മച്ച് യങ്ങർ ദാൻ ഹിം.
ഒരു യഥാർത്ഥ ദൈവമനുഷ്യനെ തിരിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു കാര്യം, എന്നെക്കാളും പ്രായം കുറഞ്ഞ ഒരുവനോട് അവൻ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത്.
Let me see how you talk to a brother who is 35, 40 years younger to you. I'll tell you whether you have understood the ways of Jesus or not.
നിന്നെക്കാളും 35ഓ 40ഓ വയസ്സ് കുറവുള്ള ഒരു യുവ സഹോദരനോട് നീ എങ്ങനെ സംസാരിക്കുന്നു എന്ന് ഞാൻ കാണട്ടെ. ഞാൻ അപ്പോൾ പറയാം, നീ യേശുവിനെ പോലെ ഉള്ള ഒരുവനാണോ എന്ന്.
You speak like a authority.
നീ വളരെ വളരെ അധികാരമുള്ള ഒരുവനെ പോലെയാണോ നീ സംസാരിക്കുന്നത്?
Or as a brother.
അത് ഒരു സഹോദരൻ എന്ന നിലയിലാണോ?
There's something we can learn from Haggai and Zechariah working together.
ഇതാണ് ഹഗ്ഗായും സക്കറിയാവും ഒന്നിച്ച് പ്രവർത്തിച്ചതിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന ഒരു കാര്യം.
You know, the house of God cannot be built if the leadership is not united.
നേതൃത്വത്തിൽ യോജിപ്പ് ഐക്യം ഇല്ലെങ്കിൽ ദൈവഭവനം പണിയുക സാധ്യമല്ല.
In the leadership there has to be a greater work than what Jesus did in his lifetime with those 12 disciples.
യേശു തന്റെ 12 അപ്പോസ്തലന്മാരിലൂടെ ചെയ്തതിനേക്കാളും വലിയ പ്രവൃത്തി ചെയ്യണമെങ്കിൽ നേതൃത്വം ഒരുമയുള്ളതാണ്.
That is why we say the glory of the latter house is going to be greater than the former.
അതുകൊണ്ടാണ് പിൽക്കാലത്ത് ഇനി വരുവാനിരിക്കുന്ന ദേവാലയത്തിന്റെ തേജസ് നേരത്തെ മുൻപുണ്ടായിരുന്നതിനേക്കാളും വലുതായിരിക്കും എന്ന് പറയപ്പെടുന്നത്.
That in the old covenant they could not work together.
പഴയ ഉടമ്പടിയുടെ കീഴിൽ അവർക്ക് ഒരുമയോടെ ഏകമനസ്സോടെ ഒരുമിച്ച്
പ്രവർത്തിക്കാൻ,
മൂന്നര വർഷം യേശുവിനോടുകൂടെ നടന്ന ശേഷവും ആ 12 അപ്പോസ്തലന്മാർക്ക് ഒരുമിച്ച്
പ്രവർത്തിക്കുവാൻ.
എന്നാൽ പിൽക്കാലത്ത് വരാനിരുന്ന ആ ദേവാലയം, പെന്തക്കോസ് ദിവസം തുടങ്ങിയ ആ പ്രവൃത്തി,
when it says here that the glory, the latter glory of this house is going to be greater than the former in Haggai 2 verse 9.
ഹഗ്ഗായിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഹഗ്ഗായി 2:9 ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു.
Was it just referring to the temple that was going to be built?
അത് അപ്പോൾ അവർ പണിയാൻ പോകുന്ന ആ ദേവാലയത്തെ കുറിച്ച് മാത്രമായിരുന്നു പറഞ്ഞത്? അല്ല,
ബിക്കോസ് ദാറ്റ് ടെമ്പിൾ ദേ ബിൽറ്റ് വാസ് നോട്ട് ഗ്രേറ്റർ ഇൻ ആക്ച്വൽ ഗ്ലോറി ദാൻ വാട്ട് സോളമൻ ബിൽറ്റ് ഏർലിയർ.
കാരണം സോളമൻ അതിനു മുൻപ് പണിത നശിപ്പിക്കപ്പെട്ട ആ ദേവാലയത്തിന്റെ അത്രയും മഹത്വം പണിത ആ ദേവാലയത്തിന് ഇല്ലായിരുന്നു.
യു റീഡ് ദ ഗ്ലോറി ഓഫ് സോളമൻസ് ടെമ്പിൾ ഇൻ സെക്കൻഡ് ക്രോണിക്കൽസ്, ഇറ്റ്സ് ആബ്സൊല്യൂട്ട്ലി അമേസിംഗ്.
രണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിൽ സോളമൻ പണിത ആ ദേവാലയത്തിന്റെ മനോഹരിത, അതിന്റെ മഹത്വം വർണ്ണിക്കപ്പെടുമ്പോൾ അത് ശ്രദ്ധിക്കുക, അത് വളരെ അതിശയകരമായി.
And this temple, even after Herod renovated and all, it was not at all anything compared to Solomon's temple.
പിന്നീട് പണിയപ്പെട്ട ദേവാലയം, അത് ഹെറോദാവ് പുതുക്കി പണിത ശേഷവും സോളമൻ പണിത ആലയത്തിന്റെ തേജസ് അതിനില്ലായിരുന്നു.
So Haggai must have been referring to something else prophetically.
അതുകൊണ്ട് ഹഗ്ഗായി പ്രവാചകൻ വരുവാനിരിക്കുന്ന മറ്റേതോ ആലയത്തിന്റെ കാര്യമായിരിക്കണം അവിടെ പ്രവചിച്ചത്.
Can never tell a lie.
എന്നാൽ ഒരു പ്രവാചകന് ഒരു കള്ളം പോഷ്ക പറയുക സാധ്യമല്ല.
ഇറ്റ് വാസ് നോട്ട് എ ഫിസിക്കൽ ഗ്ലോറി.
അതൊരു ബാഹ്യമായ കാര്യങ്ങളിലുള്ള ഒരു തേജസ്സിനെ കുറിച്ചല്ല.
ഐ ബിലീവ് ഹി വാസ് പ്രൊഫസൈയിങ് അബൌട്ട് ദാറ്റ് other house that would begin to be built on the day of Pentecost.
ഞാൻ വിശ്വസിക്കുന്നു ഹഗ്ഗായി പ്രവാചകൻ ഇവിടെ പറഞ്ഞത് പെന്തക്കോസ് ദിവസം പണി തുടങ്ങിയ ആ പുതിയ ആലയത്തെ കുറിച്ചായിരുന്നു.
And he says here that he later on how all the nations would come in there and their glory would come in.
അവിടെ പിന്നീട് എല്ലാ ജാതികളും എല്ലാ രാജ്യങ്ങളും
That's referring to the body of Christ. The body of Christ. That would be a glory there which is far greater than the glory of the Old Covenant Church. See the Acts of the Apostles in chapter 7 where Stephen
was talking about that old covenant church. Stephanos palaya kudambadiyil undayirna aa sabhaye kurichu parayunnathu nokkuka.
In Acts of the Apostles chapter 7
apostola pravarthi 7th adhyayam
there is a phrase
avade ingane oru sanja oru
vakyam in verse 38 those Israelites in the wilderness were called the church in the wilderness.
മരുഭൂമിയിലുണ്ടായിരുന്ന ഇസ്രായേലുകാരെ മരുഭൂമിയിലെ സഭ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. 38-ാം വാക്യത്തിൽ അത് നാം കണ്ടിട്ടുണ്ടോ?
There was a church in the wilderness.
മരുഭൂമിയിൽ ഒരു സഭയുണ്ടായിരുന്നു.
For 40 years.
40 വർഷം.
But there's another church today.
എന്നാൽ മറ്റൊരു സഭ ഇന്ന് ഉണ്ട്.
And that is the church which Jesus said in Matthew 16:18, I will build my church.
മത്തായി 16:18 ഞാൻ എന്റെ സഭയെ പണിയും എന്ന് യേശു പറഞ്ഞു.
The glory of the church that Jesus built is greater than the glory of the church that Moses built in the wilderness.
മോശ മരുഭൂമിയിൽ നിർമ്മിച്ച ആ സഭയേക്കാളും വളരെ തേജസ്സുള്ളതാണ് യേശുക്രിസ്തു നിർമ്മിക്കുന്ന പുതിയ നിയമം.
What is the greater glory?
എന്താണ് കൂടുതലായ തേജസ്?
Another type of fire.
മറ്റൊരു അഗ്നി.
You know the distinctive feature of that Old Testament tabernacle was that Shekinah fire that rested on it.
പഴയ നിയമകാലത്തുണ്ടായിരുന്ന ആ സമാഗമന കൂടാരത്തിന്റെ ഏറ്റവും വ്യത്യസ്തമായ കാര്യം അതിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ശെക്കൈന തേജസ് ആയിരുന്നു.
You remove that Shekinah glory, it was just a useless building.
ആ ശെക്കൈന ഗ്ലോറി അവിടെ നിന്ന് മാറ്റുക, അത് വെറും ഒരു പ്രയോജനവുമില്ലാത്ത ഒരു കെട്ടിടം
പോലെയായിരുന്നു. Even though the pattern was exactly correct.
എല്ലാ കാര്യത്തിലും അതിന്റെ മാതൃക ദൈവം പറഞ്ഞ മാതൃകയായിരുന്നുവെങ്കിലും.
Do you know that you can have a church according to the New Testament pattern without the glory?
നിങ്ങൾക്കറിയാമോ പുതിയ നിയമ വ്യവസ്ഥ പ്രകാരം ഒരു സഭ ഉണ്ടാകാം, എന്നാൽ ദൈവ തേജസ് അവയില്ലാതിരിക്കാനും സാധിക്കും.
I believe that's the great danger facing many of us.
അത് നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയൊരു അപകടമാണ് എന്ന് കരുതുന്നു.
We can say that we don't have pastors in our midst like all these other churches.
മറ്റുള്ള സഭകളെ പോലെ ഞങ്ങളുടെ ഇടയിൽ പാസ്റ്റേഴ്സ് ആയിട്ട് ആരുമില്ല. ഞങ്ങൾക്ക് മൂപ്പന്മാർ
മാത്രമാണ്.
മറ്റുള്ള സഭകളിലുള്ളതുപോലെ ശമ്പളം പറ്റുന്ന പാസ്റ്റേഴ്സോ അല്ലെങ്കിൽ ശമ്പളം പറ്റുന്ന ജോലിക്കാരോ ഞങ്ങൾക്കില്ല. മറ്റ് സഭകളിലുള്ളതുപോലെ ഞങ്ങൾ സ്തോത്ര കാഴ്ചയോ പിരിവുകളോ ഒന്നും എടുക്കാറില്ല. ഞങ്ങളുടെ ശുശ്രൂഷയെ പറ്റിയുള്ള റിപ്പോർട്ടുകളോ ഫോട്ടോകളോ മറ്റ് വിദേശങ്ങളിലേക്ക് ഞങ്ങൾ മറ്റ് സഭകളെ പോലെ അയച്ചു കൊടുക്കാറില്ല.
We don't have all this rock music like in some churches.
മറ്റ് ചില സഭകളിലുള്ളതുപോലുള്ള റോക്ക് മ്യൂസിക് ഒന്നും ഞങ്ങളുടെ സഭയിലില്ല.
And we give greater freedom to our people.
ഞങ്ങൾ സഭയിലുള്ള സഹോദരി സഹോദരന്മാർക്ക് വളരെ സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട്.
That's good.
അതെല്ലാം നല്ലത് തന്നെ.
That's not the glory.
എന്നാൽ അതല്ല ദൈവ തേജസ്.
That's the pattern.
അത് അതിന്റെ ബാഹ്യമായ വ്യവസ്ഥ.
And it's very easy to glory in a pattern.
അങ്ങനെയുള്ള ഒരു പാറ്റേണിൽ നാം നാം മഹത്വം
എടുക്കും.
ഒരാള് ആദ്യം വചനം സംസാരിക്കുന്നു, അതിനോടനുബന്ധിച്ച് മറ്റ് പലരും വചനം സംസാരിക്കുന്നു. അതൊരു പാറ്റേൺ
മാത്രമാണ്.
നമുക്ക് ആദ്യം സ്തുതിപ്പാനും പാടുവാനുമൊക്കെയുള്ള അവസരമുണ്ട്. അതും ഒരു പാറ്റേൺ
മാത്രം.
അത് പ്രാധാന്യമുള്ളതാണ്.
Sure, it's important.
അത് തീർച്ചയായിട്ടും പ്രാധാന്യമുള്ളത്.
There was a pattern for the tabernacle.
പഴയ നിയമ സമാഗമന കൂടാരത്തിന് ഒരു ഒരു പാറ്റേൺ ദൈവം കാണിച്ചു കൊടുത്തിരുന്നു.
That was no use just having the pattern.
എന്നാൽ ഒരു പാറ്റേൺ മാത്രം ഉണ്ട് എന്നതുകൊണ്ട് ഒരു പ്രയോജനവുമായി അതിന്റെ മുകളിൽ ദൈവത്തിന്റെ
തേജസ്സിന്റെ
അതാണ് മഹത്വം.
And when the people went into sin,
ആളുകളെ പാപത്തിലേക്ക് പോയപ്പോൾ
that glory departed from the temple.
ദൈവതേജസ് ആ ദേവാലയത്തെ വിട്ടുപോയി.
But the temple was still there.
അപ്പോഴും ആ ദേവാലയം അവിടെ ഉണ്ടായിരുന്നു.
You know that temple was a pattern that God gave to David.
നിങ്ങൾക്കറിയാമോ ഈ ദേവാലയത്തിന്റെ മാതൃക പാറ്റേൺ ദൈവം ദാവീദിന് കാണിച്ചു കൊടുത്ത മാതൃകയായിരുന്നു.
I don't know how many of you know that.
നിങ്ങൾക്ക് എത്ര പേർക്ക് അതറിയാം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
The wisest man in the Old Testament, according to many people, was Solomon.
പഴയ നിയമ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ സോളമൻ ആണ് എന്നാണ് പലരും ചിന്തിക്കുന്നത്.
That's true. He had a lot of earthly wisdom.
അത് ശരിയാണ്. അവന് മാനുഷികമായ നിലയിൽ വളരെ ജ്ഞാനിയായിരുന്നു.
Probably had the most brilliant mind. The Jewish people are, as it is, very clever. And Solomon had the most brilliant mind among them.
യഹൂദന്മാർ പൊതുവേ വളരെ ബുദ്ധിശാലികളാണ്. അവരുടെ ഇടയിൽ സോളമൻ ഏറ്റവും ബുദ്ധിയുള്ളവനായിരുന്നു.
But God could not give the pattern of the temple to the cleverest man.
എന്നാൽ ദൈവത്തിന് തന്റെ ആലയത്തിന്റെ മാതൃക ആ കാലഘട്ടത്തിലെ ഏറ്റവും ബുദ്ധിശക്തിയുള്ള മനുഷ്യനെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ സാധിച്ചില്ല.
That's a good lesson for all of us who are clever or who think we are clever to remember.
എന്നതിൽ ബുദ്ധിയുള്ളവരെന്ന് സ്വയം അഭിമാനിക്കുകയോ ബുദ്ധിയുള്ളവരോ ആയ നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്.
God doesn't give his plan to clever people.
ദൈവം ബുദ്ധിയുള്ളവർക്കല്ല തന്റെ പദ്ധതികൾ വെളിപ്പെടുത്തുന്നത്.
1 Chronicles in chapter 28.
ഒന്ന് ദിനവൃത്താന്തം 28 അധ്യായത്തിലേക്ക് നോക്കുക.
1 Chronicles 28.
ഒന്ന് ദിനവൃത്താന്തം 28 അധ്യായം.
He says here that the Lord said to me in verse 3, you shall not build my house.
മൂന്നാം വാക്യത്തിൽ എന്നാൽ ദൈവം എന്നോട് നീ എന്റെ നാമത്തിന് ഒരു ആലയം പണിയരുത്.
But your son, he's going to build my house.
എന്റെ മകൻ എന്റെ ആലയം പണിയും എന്ന് പറഞ്ഞു.
And he told his son in verse 10, consider now the Lord has chosen you to build this house.
ദാവീദ് തന്റെ മകനോട് പത്താം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ആകയാൽ സൂക്ഷിച്ചുകൊള്ളുക, വിശുദ്ധ മന്ദിരമായ ഒരു ആലയം പണിയുവാൻ യഹോവ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു.
Now listen to this.
ഇപ്പോൾ നീ ഇത് ശ്രദ്ധിക്കുക.
Verse 11.
11th
verse. Then David gave his son Solomon the plan of all the buildings.
പിന്നെ ദാവീദ് തന്റെ മകനായ സലമോനോട് ദേവാലയത്തിന്റെ ആ മാതൃക അതിലുള്ള മുറികൾ
and everything that he had in his mind
avante manasil devalayathe kurichu undayirunna aa plan mulluvum
verse 12 the storehouses
adinte sandaragraham
and the divisions of the priests in verse 13
13th vakyathile purohithanmarudeyum leviyarudeyum koorukal
and the golden utensils verse 14
14th vakyathile shishroshakkulla swarnam kondulla upakaranangal.
Can you imagine telling a clever man how to make a golden spoon?
നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കുവാൻ സാധിക്കും, വളരെ ബുദ്ധിശാലിയായ ഒരു മനുഷ്യനോട് എങ്ങനെയാണ് സ്വർണം കൊണ്ടുള്ള ഒരു സ്പൂൺ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരിക. സോളമൻ ബുദ്ധിശാലിയായ സോളമനോട് എങ്ങനെ പറയാമോ, ദാവീദ് അപ്പാ ഞാനെന്താ വളരെ മൂഢനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണോ നീ കരുതുന്നത്?
ദാവീദ്
പറയും, മകനെ ദൈവം ബുദ്ധിശാലികൾക്കല്ല തന്റെ പദ്ധതികൾ.
You can build a house.
നിനക്ക് ആ ദേവാലയം പണിയാം.
But God found me a man after his own heart. I may not be as clever as you in my mind, but my heart is right, and that's why God gave me the plan.
എന്നാൽ ദൈവം എന്നെ തന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായി കണ്ടെത്തി. ഞാൻ എന്നെ പോലെ ബുദ്ധിശാലിയല്ലായിരിക്കാം, എന്നാൽ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായി എന്റെ ഹൃദയത്തെ ദൈവം കണ്ടതുകൊണ്ട് അവന്റെ ദേവാലയത്തിന്റെ പദ്ധതികൾ. മനുഷ്യന്റെ ബുദ്ധിശക്തിയിൽ മനുഷ്യനോ ഇംപ്രസ്ഡ് ആകാറുണ്ട്.
Some of you are very clever and you have observed the pattern we have in the church and you have tried to reproduce it in your own church.
നിങ്ങൾ പലരും വളരെ ബുദ്ധിശാലികളാണ്. നമ്മുടെ ഇടയിലുള്ള ഈ പുതിയ നിയമസഭയുടെ പാറ്റേൺ നിങ്ങൾ കണ്ട് നിങ്ങളുടെ സഭകളിലും അതുതന്നെ ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുന്നു.
Some of you have listened to hundreds of CDs and read a lot of books and you can preach that.
നിങ്ങൾ പലരും ബുദ്ധിശാലികളായതുകൊണ്ട് നൂറുകണക്കിന് സീരികളും ഒക്കെ കണ്ട് നിങ്ങൾക്ക് അതുപോലെ പ്രസംഗിക്കുവാനും സാധിക്കുന്നു.
But God
blessed is the man who is a man after his own heart.
എന്നാൽ ദൈവം തന്റെ ഹൃദയപ്രകാരം ഉള്ള ഒരു മനുഷ്യനെയാണ് അന്വേഷിക്കുന്നത്.
That's what we need to follow.
ആ കാര്യമാണ്,
not a man's mind but his heart.
ആ കാര്യമാണ് നാമും അനുവർത്തിക്കേണ്ടത്.
David said in verse 19.
19-ാം വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞു.
After giving all the details up to verse 18.
18-ാം വാക്യം വരെ ദേവാലയത്തിന്റെ എല്ലാ മാതൃകയും അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞ ശേഷം,
verse 17, even the forks and the bowls and the basins and everything.
17-ാം വാക്യത്തിൽ അതിന്റെ മുൾക്കൊളുത്തുകളും കലശങ്ങളും കുടങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം വിശദീകരിച്ചു.
He didn't leave even the forks to Solomon to decide how to make the forks in God's temple.
ദേവാലയത്തിന് വേണ്ടുന്ന മുൾക്കൊളുത്തുകള് ഫോക്സ് അതിന്റെ കാര്യം പോലും ദാവീദ് വിശദമായി പറഞ്ഞു.
Then verse 19, all of this the Lord made me to understand in writing by his hand upon me.
ഇതെല്ലാം, ഈ മാതൃകയുടെ എല്ലാ പണികളും യഹോവ എനിക്ക് വേണ്ടി തന്റെ കൈകൊണ്ട് എഴുതിയ രേഖ മൂലം എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞു.
So Solomon was the contractor, but David was the architect.
Solomon ആ ദേവാലയത്തിന്റെ കോൺട്രാക്ടർ മാത്രമായിരുന്നു, ദാവീദ് ആയിരുന്നു അതിന്റെ ആർക്കിടെക്ട്.
The cleverest man in the world was not clever enough to build God's house.
അന്ന് ലോകത്തിലുണ്ടായിരുന്ന ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ ദൈവത്തിന്റെ ആലയം പണിയുവാൻ മതിയായവനായിരുന്നില്ല.
Please remember that, brothers and sisters.
ഈ കാര്യം എപ്പോഴും ഓർത്തുകൊള്ളണം, പ്രിയ സഹോദരി സഹോദരന്മാരെ.
Building God's house is a matter of the heart.
ദൈവത്തിന്റെ ആലയം പണിയുക എന്നുള്ളത് ഹൃദയ സംബന്ധമായ ഒരു കാര്യമാണ്.
Anyway, it was a beautiful pattern.
എന്തായാലും അത് വളരെ മനോഹരമായ ഒരു മാതൃകയായിരുന്നു.
But the most important thing there was still the glory.
എന്നാൽ അതിൽ ഏറ്റവും പ്രധാനമായ കാര്യം ദൈവത്തിന്റെ തേജസ് ആ ഭവനത്തിന്റെ മേൽ ഉണ്ടായിരുന്നു.
The fire of God that came upon that that temple when Solomon dedicated it.
സോളമൻ ആ ദേവാലയം പ്രതിഷ്ഠിച്ചപ്പോൾ ദൈവത്തിന്റെ അഗ്നി അവിടെ ഇറങ്ങി വന്നത്.
But many years later,
എന്നാൽ വളരെ വർഷങ്ങൾക്ക് ശേഷം,
400-500 years later,
400-500 വർഷങ്ങൾക്ക് ശേഷം,
you read in the book of Ezekiel,
Ezekiel പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു,
God's people had backslidden,
ദൈവത്തിന്റെ ജനം പിന്മാറ്റത്തിലേക്ക് പോയി,
and the glory began to depart,
ദൈവത്തിന്റെ തേജസ് ആലയത്തെ വിട്ടുപോകുവാൻ തുടങ്ങി.
You know, the doctors say
that ഡോക്ടേഴ്സ് പറയാറുണ്ട്,
a man reaches his physical peak when he's 25 years old.
ഒരു മനുഷ്യൻ അവന്റെ ശാരീരികമായ നിലയിൽ അതിന്റെ ഏറ്റവും ഉന്നത അവസ്ഥയിലെത്തുന്നത് ഏകദേശം 25 വർഷം വയസ്സുള്ളപ്പോഴാണ്.
They can run the fastest and do the maximum at that point, 25.
25 വയസ്സുള്ളപ്പോഴാണ് ഏറ്റവും സ്പീഡിൽ ഓടുവാനും ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ശാരീരികമായി ചെയ്യുവാനും.
You find the greatest athletes and all around that age that they break world records.
ഏകദേശം 25 വയസ്സുള്ളപ്പോഴാണ് മിക്കവാറും ലോകത്തിലുള്ള അത്ലീറ്റ് ചാമ്പ്യൻസ് അവർ വേൾഡ് റെക്കോർഡുകളൊക്കെ സ്ഥാപിക്കുന്നത്. നിങ്ങൾ ചെറുപ്പം മുതൽ 25 വയസ്സ് വരെ ശാരീരികമായി ഉയർന്നുയർന്നു വന്ന് 25 വയസ്സിന് ശേഷം പതുക്കെ താഴോട്ട് പോകുവാൻ തുടങ്ങും.
Our abilities are not at its peak after that, it's declining.
നമ്മുടെ ശാരീരികമായ കഴിവുകൾ 25 വയസ്സിന് ശേഷം പിന്നീട് ഉയർന്നു വരികയല്ല, പതുക്കെ പതുക്കെ മന്ദീഭവിക്കുവാനാണ് തുടങ്ങുന്നത്.
I've seen something like that happen with churches also.
അങ്ങനെയുള്ള ഒരു കാര്യം സഭകളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് ഞാൻ കാണുന്നു.
Not only now, even in the first century.
ഇപ്പോൾ മാത്രമല്ല,
you know,
ആദ്യമ നൂറ്റാണ്ടിലും ഇങ്ങനെ തന്നെ സംഭവിച്ചു.
These churches that the apostles planted climbed up to a tremendous peak and then they started declining.
അപ്പോസ്തലന്മാരാൽ സ്ഥാപിക്കപ്പെട്ട സഭകള് വലിയ ഉന്നത ഒരു നിലവാരത്തിൽ എത്തി അതിനുശേഷം പതുക്കെ പിന്നോട്ട് പോകുവാൻ തുടങ്ങി.
And it happened in the days of John Wesley, it happened with the Salvation Army, it happened with the Pentecostal movement. It has happened with every movement in Christian history.
ജോൺ വെസ്ലിയുടെ കാലഘട്ടത്തിലും സാൽവേഷൻ ആർമിയുടെ കാലത്തും പെന്തിക്കോസ്റ്റൽ മൂവ്മെന്റിലും എല്ലാം.
And the brethren assembling,
ബ്രദറിന്റെ അസംബ്ലിയിലും ഒരു സംഭവം നമ്മൾ കാണുന്നു.
They go up to a peak and then it's downward.
അവരുന്നതമായ ഒരു ഒരു സംഘത്തിന്റെ ഏറ്റവും ഉയരത്തിലെത്തിയ ശേഷം പതുക്കെ താഴോട്ട് പോകുന്നു.
But when it goes downward, the pattern doesn't change.
എന്നാൽ അവർ താഴോട്ട് പോകുവാൻ തുടങ്ങുമ്പോഴും ആ മാതൃക അവർ വിട്ടുകളയുന്നു.
I mean, 100 years later, the brethren still follow the same pattern in their meeting.
100 വർഷങ്ങൾക്ക് ശേഷവും ബ്രദറൻ സഭയിലുള്ള മീറ്റിംഗുകൾ പണ്ടത്തേതുപോലെ തന്നെയാണ്.
The Salvation Army follows the same pattern, walking under the flag.
സർവേഷൻ ആർമിക്കാര് ഇന്നും അന്നത്തേതുപോലെ തന്നെ അവരുടെ കൊടിയും പിടിച്ച് നടക്കുന്നു.
ആൻഡ് ദി പെന്തക്കോസ്റ്റൽസ് ഫോളോ ദി സെയിം ടങ്സ് ആൻഡ് എവരിതിങ് എൽസ്.
പെന്തക്കോസ്റ്റുകാര് അന്നുണ്ടായിരുന്നതുപോലെ തന്നെ അന്യ ഭാഷകളിലൊക്കെ ഇന്ന് സംസാരിക്കുന്നു.
ബട്ട് ദി ഗ്ലോറി ദാറ്റ് വാസ് ദേർ ഇൻ ദി ഏർലി ഇയേഴ്സ് ഈസ് ഗോൺ.
എന്നാൽ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ദൈവിക തേജസ് അതൊക്കെ നഷ്ടപ്പെട്ടു പോയി.
Are we going to be any different?
Maam idil ninnum vyathasthararikkumo?
We can be different if we have a generation of people who are determined to have the glory more than the pattern.
Namukku idil ninnum vyathasthararikkan saadhikkunnappozhaanu idinte patterninekkalum devathinte tejasine vilamadikkunna oru thalamura nammude idayil undayi vannal.
That is the mighty presence of Jesus in every meeting.
യേശുവിന്റെ ശക്തമായ സാന്നിധ്യം എല്ലാ മീറ്റിംഗുകളിലും ഉണ്ടാകുവാൻ.
People come to our meetings and they have heard Jesus.
ആളുകൾ നമ്മുടെ സഭയുടെ യോഗങ്ങൾക്ക് വരുമ്പോൾ അവർ യേശുവിനെ കേൾക്കണം.
The Holy Spirit has moved upon their heart.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പരിവർത്തിക്കണം.
And they have got the fire.
അവർക്ക് ദൈവത്തിന്റെ അഗ്നി അവരിലും ലഭിക്കണം.
Then the latter glory will be greater than the former.
അപ്പോൾ മാത്രമാണ് പിൽക്കാലത്ത് വരാൻ പോകുന്ന ആലയത്തിന്റെ തേജസ് മുൻകാലത്തെ ആലയത്തിന്റെ തേജസ്സിനേക്കാളും വലുതായി വരുന്നത്.
യെഹെസ്കേൽ
പുസ്തകത്തിന്റെ 10 അധ്യായത്തിൽ എന്താണ് സംഭവിച്ചത്?
Ezekiel was a prophet in Babylon.
ബാബിലോണിൽ ഉണ്ടായിരുന്ന ഒരു പ്രവാചകനാണ്.
He was prophesying in Babylon.
ബാബിലോണിലാണ് യെഹെസ്കേൽ പ്രവചിച്ചത്.
You read that in the first chapter itself.
ഒന്നാം അധ്യായത്തിൽ തന്നെ നാം അത് കാണുന്നു.
And he tells the reason, he tells these people why you fellows are in Babylon today.
Avar Ezekiel janathodu paranju ningal endu kondana ippol Babylonil aayirikkunathu ingen parayam.
For you to know it.
Ningalkku adu ariyunnathu nalladaan.
He says God showed me in a vision.
Devam enikkoru darshanathil kaanichu.
And he says in my vision I saw the house of God.
Njan aa darshanathil devathinte aalayam kandu.
See chapter 10.
10th adhyayam nokkuka.
And he said in verse 3, I saw the cherubim standing on the right side of the temple.
അതിന്റെ മലയാളത്തിൽ രണ്ടാം വാക്യങ്ങൾ
chapter 10
പത്താം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ ആ പുരുഷനകത്ത് ചെല്ലുമ്പോൾ കെരൂബുകൾ ആലയത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നത്.
And see the glory of the Lord, verse 4, went up from the cherub to the threshold of the temple.
യഹോവയുടെ മഹത്വം കെരൂബിനിൽ നിന്ന് പൊങ്ങി ആലയത്തിന്റെ ഉമ്മരപ്പടിക്ക് മീതെ നിൽക്കുന്നത്.
And then it says verse 18, the glory of the Lord departed from the threshold of the temple.
പിന്നെ നാം കാണുന്നത് യഹോവയുടെ മഹത്വം 18 വാക്യത്തിൽ ആലയത്തിന്റെ ഉമ്മരപ്പടി വിട്ട് പുറപ്പെട്ട കെരൂബുകളുടെ മീതെ വന്നു.
And then when the cherubim departed verse 19, the glory of the Lord went away with them.
അവിടെ നിന്നും കെരൂബുകൾ ചിറകു വിടർത്തി പോയപ്പോൾ യഹോവയുടെ ദൈവത്തിന്റെ മഹത്വവും വിട്ടുപോകുന്നതാണ് നാം കാണുന്നത്.
In that vision the Lord was telling them,
ആ ദർശനത്തിൽ ദൈവം അവരോട് ഇങ്ങനെ പറയുകയായിരുന്നു,
it's not the pattern that God spoiled in the temple.
ദൈവത്തിന്റെ ആലയത്തിന്റെ മാതൃകയല്ല പ്രധാനപ്പെട്ട കാര്യം.
No, that Nebuchadnezzar came and destroyed later on.
അത് ആ മാതൃക ആലയം നെബുക്കദ്നസർ പിന്നീട് വന്ന്
നശിപ്പിച്ചു. But long before that happened,
എന്നാൽ അത് സംഭവിക്കുന്നതിന് വളരെ കാലം മുമ്പ് തന്നെ,
the glory went away.
ദൈവത്തിന്റെ തേജസ് ആ ആലയത്തെ വിട്ടുപോയിരുന്നു.
Even though they had the pattern of the temple,
അവർക്ക് ആ മാതൃകയെല്ലാം അത് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നുവെങ്കിലും,
the golden forks were still there.
അങ്ങനെ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഫോർക്കുകളെല്ലാം അവിടെ ഉണ്ടായിരുന്നു.
The basins and the vessels were just like in the days when David said according to the pattern David taught Solomon.
ബേസിനുകളും മറ്റു പാത്രങ്ങളും എല്ലാം ദാവീദ് സോളമന് കൊടുത്ത അതേ മാതൃകയിൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു.
And the people were happy.
അതുകൊണ്ട് ജനങ്ങളെല്ലാം സന്തോഷിച്ചു.
Happy with what?
എന്തിലായിരുന്നു അവർ സന്തോഷിച്ചത്?
With the golden basins and the forks and all these other things.
സ്വർണം കൊണ്ടുള്ള ബേസിനുകളും ഫോർക്കുകളും മറ്റു പാത്രങ്ങളിലും ഒക്കെയാണ് അവർ സന്തോഷിച്ചത്.
They couldn't see that the glory had gone.
എന്നാൽ ദൈവത്തിന്റെ തേജസ് അവരെ വിട്ടുപോയത് അവർക്ക്.
And they were not weeping that the glory had gone.
ദൈവത്തിന്റെ തേജസ് വിട്ടുപോയതിനെ കുറിച്ച് കരയുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല.
Only when Nebuchadnezzar destroyed the temple.
അവർ കരഞ്ഞത് നെബുക്കദ്നസർ വന്ന് ആ ദേവാലയം നശിപ്പിച്ചപ്പോഴാണ്.
Nebuchadnezzar couldn't take away the glory.
എന്നാൽ നെബുക്കദ്നസറിന് ദൈവത്തിന്റെ തേജസ്സിനെ എടുത്തുകൊണ്ട്
പോകുവാൻ
വരുന്നതിന് വളരെ നാളുകൾക്ക് മുൻപ് ദൈവം തന്നെ ആ തേജസ്സിനെ അവിടെ നെബുക്കദ്നസർ വന്ന് ആ മാതൃക ആ ദേവാലയത്തിന്റെ പുറമെയുള്ള കാര്യങ്ങളാണ് നശിപ്പിച്ചത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ സഭയിൽ നിന്നും ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ?
The forks are still there, the same size, the basins are the same size, the pattern is still there.
അതോ അതിന്റെ മാതൃക പണ്ടത്തേതു പോലെ തന്നെയാണ്, അവിടെ ബേസിനുകളും അവിടുത്തെ ഫോർക്കുകളും എല്ലാം പഴയതുപോലെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ അഭിമാനിക്കുകയാണോ ചെയ്യുന്നത്?
Then we need a prophet like Ezekiel to come and tell us that the glory has departed.
അങ്ങനെയെങ്കിൽ എസെക്കിയേലെ പോലെ ഒരു പ്രവാചകനെ ദൈവം നമ്മുടെ ഇടയിൽ അയച്ച് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമുക്ക്
ബോധ്യപ്പെടുത്തും.
നമ്മൾ വീണ്ടും കേൾക്കേണ്ടതുണ്ട്, ബാബിലോൺ വിട്ട് ജെറുസലേമിൽ വന്ന നാം വീണ്ടും ബാബിലോണിലേക്ക് മടങ്ങിയിരിക്കുന്നു.
Because that has happened to every movement in the history of the Christian church.
ക്രിസ്തീയ സഭകളുടെ ചരിത്രത്തിൽ എല്ലാ ഗ്രൂപ്പുകാർക്കും ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്കെങ്ങനെയാണ് അത് ഒഴിവാക്കുവാൻ സാധിക്കുന്നത്?
Absolute honesty.
നാം വളരെ സത്യസന്ധരായിരിക്കേണ്ടതുണ്ട്.
Don't have such a loyalty to your church that it becomes more than your loyalty to Jesus Christ.
യേശുവിനേക്കാളും കൂടുതലുള്ള ഒരു പ്രതിബദ്ധത, ഒരു ലോയൽറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ സഭയോട് ഉണ്ടാകുവാൻ അനുവദിക്കരുത്.
And if you see a greater glory in some other local church over there more than in yours, acknowledge it.
നിങ്ങളുടെ സഭയിലുള്ളതിനേക്കാളും കൂടുതൽ ദൈവിക തേജസ്സുള്ള മറ്റൊരു പ്രാദേശിക സഭ നിങ്ങൾ കാണുമ്പോൾ അത് നിങ്ങൾ അംഗീകരിക്കുവാൻ തയ്യാറാകുക.
I would do that.
ഞാൻ അത് ചെയ്യും.
Many years ago I said this to the Lord.
ഞാൻ ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞു.
I said, Lord, I'll never be loyal to CFC.
കർത്താവേ, ഞാൻ CFC യോട് ആയിരിക്കുകയില്ല.
My loyalty is to you.
എന്റെ വിശ്വസ്തയും പ്രതിബദ്ധതയും.
To you.
അത് നിന്നോടായി.
To your church.
അത് നിന്റെ സഭയോടായി.
To the glory of God.
അത് ദൈവത്തിന്റെ തേജസ്സിന്.
Not to some empty pattern.
അതേതെങ്കിലും ഏതെങ്കിലും ശൂന്യമായ ഒരു മാതൃകയോടായിരിക്കുകയില്ല.
I value the pattern.
ഞാൻ ആ മാതൃകയെ വിലമതിക്കുന്നു.
I'm not going to go back to the old days to wear a robe and a cross and call myself a priest or a bishop.
പഴയ കാലത്തേതുപോലെ പുറകോട്ട് പോയി വലിയൊരു കുപ്പായമിട്ട് ഒരു ബിഷപ്പ് എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു അച്ഛനെന്ന രീതിയിലോ ഞാൻ പോവുകയില്ല.
We're not going to go back to that system.
ഞാൻ ആ പഴയ വ്യവസ്ഥയിലേക്ക് ഒരിക്കലും മടങ്ങി പോവുകയില്ല.
We're not happy with just a pattern.
എന്നാൽ ഒരു മാതൃക കൊണ്ട് ഞാൻ സംതൃപ്തനായി.
We want the glory.
ഞങ്ങൾക്ക് തേജസ് വേണം, ദൈവിക തേജസ് വേണം.
And that's what Ezekiel said.
അതാണ് എസെക്കിയേൽ പറഞ്ഞത്.
Later on in chapter 43.
43-ാം അധ്യായത്തിൽ അങ്ങനെ പറയുന്നു നാം കാണുന്നു.
See, chapter 40 onwards he's talking about the glory coming back.
40-ാം അധ്യായം മുതൽ ദൈവത്തിന്റെ തേജസ് മടങ്ങി വരുന്നതിനെക്കുറിച്ചാണ്.
And he says in chapter 43 verse 2 the glory of God came back from the way of the east.
43-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ അപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു.
And the glory of God verse 4 came into the house.
4-ാം വാക്യത്തിൽ യഹോവയുടെ തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി ആലയത്തിലേക്ക്
പ്രവേശിച്ചു. And verse 5 the glory of the Lord filled the house.
5-ാം വാക്യത്തിൽ യഹോവയുടെ തേജസ് ആലയത്തെ നിറച്ചു.
It didn't actually happen, it happened in Ezekiel's vision.
അത് യഥാർത്ഥമായി അപ്പോൾ സംഭവിച്ചതല്ല, യെഹെസ്കേലിന് ദൈവം കൊടുത്ത ദർശനത്തിൽ സംഭവിച്ചതാണ്. കാരണം അപ്പോഴും അവർ ബാബിലോണിൽ
തന്നെയായിരുന്നു.
എന്നാൽ യെഹെസ്കേലിന്റെ ദൈവം ഒരു ദർശനം കൊടുത്തിരുന്നു, ഇങ്ങനെ സംഭവിക്കും.
That is the picture of the New Testament church.
അത് പുതിയ നിയമ സഭയെക്കുറിച്ചുള്ള ഒരു ദർശനമായിരുന്നു.
Later on in chapter 47 you read about rivers of living water flowing out of that church.
അതിനുശേഷം 47-ാം അധ്യായത്തിൽ ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്ന അനുഭവത്തെ കുറിച്ച്
That's the verse Jesus quoted in John 7 as the scripture has said in the New Testament church rivers of living water will flow.
ആ വാക്യമാണ് യേശു പുതിയ നിയമത്തിൽ യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഉദ്ധരിച്ചത്, സഭയില് ജീവജലത്തിന്റെ നദികൾ ഒഴുകും.
And there was one word that the Lord told Ezekiel.
കർത്താവ് യെഹെസ്കേലിനോട് പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു.
He said, you are not to show this to all the children of Israel.
അവനിങ്ങനെ പറഞ്ഞു, നീ ഇസ്രായേൽ മക്കളെല്ലാവർക്കും ഈ കാര്യം വെളിപ്പെടുത്തരുത്.
Verse 10.
10-ാം വാക്യം.
Chapter 43 verse 10.
43-ാം അധ്യായം യെഹെസ്കേലിന്റെ
നാമത്തിൽ.
മനുഷ്യപുത്ര,
describe the temple of Israel to the house of Israel so that they can be ashamed of their iniquity.
ഇസ്രായേൽ ഗൃഹം തങ്ങളുടെ അകൃത്യങ്ങളെ കുറിച്ച് ലജ്ജിക്കേണ്ടതിന് നീ ആലയം അവരെ കാണിക്കുക.
And listen to this verse 11. If they are ashamed of all that they have done, then you can make known to them the design of the house.
11-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, അവർ ചെയ്ത സകലത്തെയും കുറിച്ച് അവർ ലജ്ജിച്ചാൽ നീ ആലയത്തിന്റെ ആകൃതിയും വിധാനവും.
And he said there is one law for this new covenant house.
നീ അവരെ കാണിക്കുക, പുതിയ
ഈ
ദൈവാലയത്തിന് ഒരു വ്യവസ്ഥയുണ്ട്. 12-ാം വാക്യം.
That is the law of the house of the whole area will be most holy.
പിതാകുന്ന ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം പർവ്വതത്തിന്റെ മുകളിൽ അതിന്റെ അതിർത്തികളിൽ എല്ലാം അതിവിശുദ്ധമാണ്.
This is the law of the house.
ഇതാണ് ആലയത്തെക്കുറിച്ചുള്ള
പ്രമാണം. In the old covenant, only one small area was called most holy, 15 feet by 15 feet.
പഴയ ഉടമ്പടിയുടെ കീഴിൽ 15 അടി സമചതുരമായിട്ടുള്ള ഒരു സ്ഥലം മാത്രമായിരുന്നു അതിവിശുദ്ധ സ്ഥലം എന്ന്
പറയുന്നത്.
അതിന് പുറത്തുള്ള വിശുദ്ധ സ്ഥലമോ ഔട്ടർ കോർട്ടോ എല്ലാവർക്കും. എന്നാൽ പുതിയ ഉടമ്പടി ദേവാലയത്തിൽ അവിടെ അതിവിശുദ്ധ സ്ഥലമെന്നോ വിശുദ്ധ സ്ഥലമോ എന്നോ ഒന്നും വേർതിരിവില്ല. എല്ലാം ഒരുപോലെ ദൈവത്തിന് വിശുദ്ധമാണ്.
Everybody's got to be holy.
എല്ലാവരും വിശുദ്ധരായിരിക്കണം.
Everybody in your church must be a disciple.
നിങ്ങളുടെ സഭയിലുള്ള എല്ലാവരും യേശുവിന്റെ ശിഷ്യന്മാരായി തീരും.
Not just a few people.
കുറച്ച് ആൾക്കാർ മാത്രമല്ല.
Where do we see a church like that?
ഇന്ന് അങ്ങനെയുള്ള ഒരു സഭയെ എവിടെയാണ് നാം കാണുന്നത്?
Everybody's got a passionate desire for the glory of God.
ദൈവത്തിന്റെ തേജസ്സിന് വേണ്ടി വളരെ ആഴത്തിലുള്ള ഒരു വാഞ്ച, ഒരു ദാഹം ഉള്ള ഒരു സഭയിൽ.
It's impossible to build it with human ability.
അങ്ങനെയുള്ള ഒരു സഭയെ മാനുഷികമായ കഴിവുകൾ കൊണ്ട് പണിയുക സാധ്യമല്ല.
We have to fall on our face in repentance.
നാം ദൈവമുമ്പാകെ കമിഴ്ന്ന് വീണ് മാനസാന്തരപ്പെടണം.
What did Ezekiel, the Lord tell Ezekiel, if they are ashamed of what they have already built, then show them how to build it.
ഹെസ്കിയലിനോട് ഇങ്ങനെയാണ് കർത്താവ് പറഞ്ഞത്, അവർ ഇതുവരെ ഉണ്ടാക്കിയതിനെ കുറിച്ച് അവരെ ലജ്ജിക്കുന്നുവെങ്കിൽ അവർക്ക് യഥാർത്ഥമായ നിങ്ങളിൽ എത്ര പേർ ഇതുവരെ നിങ്ങൾ പണിതതിനെ കുറിച്ച് ലജ്ജിക്കുന്നവരാണ്? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക്
പ്രത്യാശയാണ്.
എന്നാൽ നിങ്ങൾ അതേക്കുറിച്ച് തൃപ്തിയുള്ളവരും പരീശന്മാരെ പോലെ സ്വയം ന്യായീകരിക്കുന്നവർ ആണെങ്കിൽ നിങ്ങൾക്ക്
പ്രത്യാശം
കൊണ്ടുള്ള ആ ഫോർക്കുകളും ബേസിനുകളും എല്ലാം പഴയ അളവിൽ തന്നെ അവിടെ ഉണ്ട് എന്നുള്ളതിൽ നിങ്ങൾ തൃപ്തരാണോ? എന്നാൽ ദൈവം നിങ്ങളുടെ മേൽ കരുണയുള്ളവനായിരിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ദൈവത്തോട് പറയുക,
ലോർഡ്, ഐ ഡോണ്ട് വാണ്ട് ടു ജഡ്ജ് എനിബഡി എൽസ്.
കർത്താവെ, മറ്റാരെയും വിധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ഐ ഡോണ്ട് വാണ്ട് ടു ജഡ്ജ് എനി അദർ ചർച്ച്.
മറ്റൊരു സഭയെയും വിധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ഐ ഡോണ്ട് വാണ്ട് ടു ജഡ്ജ് ദി എൽഡേഴ്സ്.
മറ്റ് സഭയിലെ മൂപ്പന്മാരെ വിധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ഐ ഡോണ്ട് വാണ്ട് ടു ജഡ്ജ് ദി എൽഡേഴ്സ് ഇൻ മൈ ചർച്ച്.
ഞങ്ങളുടെ സഭയിലെ, എന്റെ സഭ, പ്രാദേശിക സഭയിലെ മൂപ്പന്മാരെ വിധിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല.
റൈറ്റ് നൗ ദേർസ് ഓൺലി വൺ പേഴ്സൺ ഐ വാണ്ട് ടു ജഡ്ജ് ആൻഡ് ദാറ്റ്സ് മൈ സെൽഫ്.
ഈ സമയത്ത് എന്നെ മാത്രമാണ് ഞാൻ വിധിക്കുവാൻ ആഗ്രഹിക്കുന്നത്.
Search me.
Enna nee shodhana cheyanam.
Show me, Lord, is there anything in my life which is making you sad?
Kathave, ninne dukhippikkunna edengilum karyam ente jeevithathil undo ennenne kaanikkanam.
I want a far greater glory in my personal life.
Ente vyakti jeevithathil kooduthal daivika thejasullavanayi thirum.
I want a far greater glory in my home life than I've ever seen so far.
Idhuvare njan kandathil kooduthalayi daivika thejasulla oru kudumba jeevitham enikkundaaguvan njan aagrahikkunnu.
I believe it's possible.
അത് സാധ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഐ ഡോണ്ട് വാണ്ട് ടു ബ്ലെയിം മൈ ഹസ്ബൻഡ് ഓർ മൈ വൈഫ്.
എന്റെ ഭർത്താവിനെയോ എന്റെ ഭാര്യയോ പഴിചാരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
ഐ ഡോണ്ട് വാണ്ട് ടു ബ്ലെയിം ദ ചിൽഡ്രൻ.
എന്റെ കുഞ്ഞുങ്ങളെ പഴിചാരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
ഐ ഡോണ്ട് വാണ്ട് ടു ബ്ലെയിം ദ റിലേറ്റീവ്സ് ഓർ ദ നെയ്ബേഴ്സ് ലൈക് ഐവ് ഡൺ ഇൻ ദ പാസ്റ്റ്.
എന്റെ ബന്ധുജനങ്ങളെയോ എന്റെ ആൾക്കാരെയോ പണ്ടത്തതുപോലെ അവരെ പഴിചാരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
ദേ വിൽ നോട്ട് ചേഞ്ച്.
അവരെ മാറുകയില്ല.
ദേ വിൽ കണ്ടിന്യൂ ടു ഇന്റർഫിയർ ഇൻ മൈ ലൈഫ്.
അവരെ എന്റെ ജീവിതത്തിൽ ഇനിയും ഇടപെടും.
ബട്ട് ഐ ആം ഗോണ്ട് ചേഞ്ച്.
എന്നാൽ ഞാൻ വ്യത്യസ്തനാകും.
ഐ ആം ഗോണ്ട് ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്.
ഞാൻ നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ ആഗ്രഹിക്കുന്നു.
ഐ ആം ഗോണ്ട് വാക്ക് ഇൻ ട്രയംഫ്.
ഞാൻ ജയത്തിൽ നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശു നടന്നു.
താങ്ക് യു ഫാദർ.
കർത്താവേ, നന്ദി.
ഇൻ ജീസസ് നെയിം.
യേശുവിന്റെ നാമത്തിൽ പറയുന്നു.